Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളും കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. പുറപ്പാട് സംഭവം ഒരു വീരഗാഥയാണെന്ന് പറയാം. അതിന്റെ നായകൻ മോശയും. നാം പഠനവിഷയമാക്കിയിരിക്കുന്ന പുറപ്പാട് ഗ്രന്ഥം മാത്രമാണ് മോശയെപ്പറ്റി പ്രതിപാദിക്കുന്നുള്ളൂ. ബൈബിളിലെ വിവരണങ്ങളെല്ലാം ചരിത്രരേഖകളെ ആധാരമാക്കി തന്നെ ആവണം എന്നില്ല. എന്നാൽ വിശ്വാസാധിഷ്ഠിതങ്ങളായ പാരമ്പര്യങ്ങളുടെ വെളിച്ചത്തിൽ എഴുതപ്പെട്ടവയാണ്. എന്നിരുന്നാലും മോശയും പുറപ്പാട് സംഭവങ്ങളും ചരിത്ര യാഥാർത്ഥ്യങ്ങളാണെന്ന കാര്യത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒട്ടും അഭിപ്രായ വ്യത്യാസമില്ല എന്നോർക്കണം. പരമ്പരാഗതവും നിയമാധിഷ്ഠിതവുമായ യഹൂദമതത്തിന്റെ സ്ഥാപകൻ മോശയാണ് എന്ന് ഇന്നും വിശ്വസിച്ചു പോരുന്നു. ഇനി പുറപ്പാട് സംഭവങ്ങൾ തുടരുമ്പോൾ, ഫറവോയെ ഭയന്നാണ് മോസസ് ഈജിപ്റ്റ് വിട്ട് മേദിയാൻ ദേശത്തെത്തിയത് എന്നോർക്കണം. അത് ഒരു ഒളിച്ചോട്ടമായിരുന്നു. മേദിയാൻ മരുപ്പച്ചയിൽ മോസസ് ജെത്രോയുടെ മൂത്തപുത്രിയെ വിവാഹം കഴിച്ച് അവിടെ സുഖമായി പാർക്കുകയായിരുന്നു. എന്നാൽ കർത്താവ് അയാളെ വിളിച്ച് മേദിയാനിലെ സുരക്ഷയുടെ കോട്ടയിൽ നിന്നും പുറത്തിറക്കുകയാണ്. മോശയെയും അയാളുടെ സഹോദരൻ അഹറോനെയും കർത്താവ് വിളിച്ച് ഫറവോയുടെ സന്നിധിയിലേക്ക് അയക്കുന്നു. അപ്പോൾ മോശയ്ക്ക് ഏകദേശം 80 വയസ്സും അഹറോന് 83 വയസ്സുമായിരുന്നു. ദൈവത്തിന്റെ ആജ്ഞ സ്വീകരിച്ച മോശയും അഹറോനും അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തനായ രാജാവിനെ നേരിടാൻ ഈജിപ്തിൽ തിരിച്ചെത്തുന്ന ഭാഗം ഈ പ്രക്ഷേപണത്തിൽ ശ്രവിക്കാം.
ജനമതിൻ പുറപ്പാട്, നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്, മാനവകുലമതിൻ പുറപ്പാട്.
ഭാര്യയെയും പുത്രന്മാരെയും കഴുതപ്പുറത്ത് കയറ്റി മോശ മേദിയാൻ വിട്ട് ഈജിപ്ത് ദേശത്തേക്ക് പുറപ്പെട്ടു. ദൈവമേൽപ്പിച്ച ഇടയവടിയും അയാൾ കയ്യിലെടുത്തു. മാർഗമധ്യേ ദൈവം മോശയോട് സംസാരിച്ചു. മോസസ്, മോസസ്, നീ ഈജിപ്തിലേക്ക് മടങ്ങുകയാണ്. അവിടെ എത്തുമ്പോൾ ഞാൻ നിനക്ക് വശമാക്കി തന്നിരിക്കുന്ന അത്ഭുതങ്ങൾ ഫറവോയുടെ മുന്നിൽ നീ പ്രവർത്തിക്കണം. എന്നാൽ ഞാൻ ഫറവോയെ കഠിനചിത്തനാക്കും. അയാൾ ജനത്തെ വിട്ടുതരില്ല. അപ്പോൾ നീ പറയണം, അല്ലയോ രാജാവേ, കർത്താവ് ആജ്ഞാപിക്കുന്നു, ഇസ്രായേൽ അവിടുത്തെ പുത്രനാണ്, അവിടുത്തെ ആദ്യജാതനാണ്. അവിടുത്തെ ആരാധിക്കാൻ ഫറവോ ഈ ജനത്തെ വിട്ടയക്കണം. വിട്ടയക്കുന്നില്ലെങ്കിൽ അവന്റെ പുത്രനെ, അവന്റെ ആദ്യജാതനെ ഞാൻ വധിക്കും. ഈജിപ്തിലെത്തിയ മോശയും അഹറോനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി കർത്താവ് തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജനങ്ങളെ അറിയിക്കുകയും മോശ അവരുടെ മുന്നിൽ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ജനമപ്പോൾ അവരിൽ വിശ്വസിച്ചു. കർത്താവ് ഇസ്രായേൽ മക്കളെ സന്ദർശിച്ചിരിക്കുന്നുവെന്നും അവരുടെ കഷ്ടതകൾ അവിടുന്ന് കണ്ടിരിക്കുന്നുവെന്നും മനസ്സിലാക്കിയപ്പോൾ ജനം ഒന്നു ചേർന്ന് തലകുനിച്ച് അവിടുത്തെ ആരാധിച്ചു.
എൻ സൈന്യവും ജനവുമാം ഇസ്രായേലെ മോചിക്കാൻ ഞാൻ കർത്താവെന്നു സകല ലോകവും അറിയാൻ ഈജിപ്തിൽ നിന്നും മോചിക്കും ഈ ജനത്തെ ഞാൻ ബന്ധനത്തിൽ നിന്നും വിമോചിക്കും ബന്ധനത്തിൽ നിന്നും വിമോചിക്കും.
മോശയും സഹോദരൻ അഹറോനും രാജസന്നിധിയിലെത്തി. അവർ ഫറവോയുടെ മുൻപിൽ ചെന്ന് പറഞ്ഞു, അല്ലയോ പ്രഭോ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിക്കുന്നു, സീനായി മരുപ്രദേശത്ത് ചെന്ന് അവിടുത്തെ സ്തുതിച്ചു ബലിയർപ്പിക്കാൻ അങ്ങ് ഇസ്രായേൽ മക്കളെ വിട്ടയക്കണം. അപ്പോൾ ഫറവോ ചോദിച്ചു, ആരാണ് ഈ കർത്താവ്? ആരാണ് ഈ വിമോചകൻ? നിങ്ങളുടെ ദൈവത്തിന്റെ വാക്കുകേട്ട് ഞാനെന്തിന് ഇസ്രായേൽക്കാരെ വിട്ടയക്കണം? ഞാൻ ഈ കർത്താവിനെ അറിയില്ല, അതിനാൽ ജനത്തെ ഞാൻ വിട്ടയക്കില്ല. യാവേ, കർത്താവ് എന്ന പേര് ഏതോ ഗോത്രവർഗ്ഗക്കാരുടെ ദൈവമായിട്ടാണ് ഫറവോ മനസ്സിലാക്കിയത്. അതുകൊണ്ട് വളരെ കഠിനചിത്തനായിട്ടാണ് രാജാവ് അവരോട് സംസാരിച്ചത്. അപ്പോൾ അഹറോൻ പറഞ്ഞു, പ്രഭോ, ഇസ്രായേല്യരുടെ ദൈവം ഞങ്ങളെ സന്ദർശിച്ചിരിക്കുന്നു. 3 ദിവസത്തെ യാത്ര ചെയ്ത് സീനായി മരുപ്രദേശത്ത് ചെന്ന് ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ ഞങ്ങളുടെ ജനത്തെ അങ്ങ് അനുവദിക്കണം. അല്ലാത്ത പക്ഷം ഞങ്ങളുടെ ദൈവം മഹാമാരി കൊണ്ടോ വാൾ കൊണ്ടോ ഇന്നാടിനെ ശിക്ഷിക്കാൻ ഇടയുണ്ട്. അപ്പോൾ ഫറവോ അവരോട് പറഞ്ഞു, മോസസ്, അപ്പോൾ ഈ നാട്ടിൽ ജനങ്ങൾ ചെയ്യുന്ന ജോലി തടസ്സപ്പെടുത്താൻ നിങ്ങൾ നോക്കുകയാണല്ലേ. ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങൾ ഇഷ്ടികക്കളത്തിലെ പണിമുടക്കാനിടയുണ്ട്. നാട്ടിലെ ജോലി മുടക്കിയിട്ട് വിജനപ്രദേശത്ത് പോയി കർത്താവിന് ബലിയർപ്പിക്കാൻ നിങ്ങൾ മുതിരുന്നതിന്റെ ഉദ്ദേശ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകുകയാണ്. ഇഷ്ടിക നിർമ്മിക്കാനുള്ള വൈക്കോൽ ഇനി മുതൽ ഇസ്രായേൽക്കാർക്ക് നൽകരുതെന്ന് എന്റെ കാര്യസ്ഥന്മാരോട് കൽപ്പിക്കും. അങ്ങനെ ഞാൻ ഈ ജനത്തെ കഷ്ടപ്പെടുത്തും. ഫറവോ കുപിതനായി മേൽനോട്ടക്കാരെ വിളിച്ച് കർശനമായ നിർദ്ദേശം നൽകി. ഇനി ഇസ്രായേൽക്കാർക്ക് ഇഷ്ടികക്കളങ്ങളിൽ ആവശ്യമായ വൈക്കോൽ എത്തിച്ചു കൊടുക്കേണ്ടതില്ല, അവർ തന്നെ പോയി കണ്ടുപിടിക്കട്ടെ. എന്നാൽ അവർ നിർമ്മിക്കുന്ന ഇഷ്ടികയുടെ എണ്ണം കുറയാനും പാടില്ല. ഇനി അവരോട് കൂടുതൽ കർക്കശമായി പെരുമാറണം.
ആരാണീ വിമോചകൻ ദൈവം നിങ്ങളുടെ? ആരാണീ സ്വാതന്ത്ര്യനായകൻ? വിടില്ല ഇസ്രായേല്യരെ, ഞാൻ മോചിക്കില്ല. കഠിനഹൃദയനായി ചൊല്ലി ഫറവോ, കഠിനഹൃദയനായി ചൊല്ലി ഫറവോ.
ഇസ്രായേൽ ജനത്തിന്റെ ജീവിതം അങ്ങനെ ഈജിപ്തിൽ വളരെ ദുഷ്കരമായി. ഫറവോയുടെ കാര്യസ്ഥന്മാർ അവർക്ക് ഇഷ്ടികയുണ്ടാക്കാനുള്ള വൈക്കോൽ നൽകാതായി. എന്നാൽ ഇഷ്ടികയുടെ എണ്ണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയുമില്ല. ഇസ്രായേൽ ജനത്തിന്റെ മേൽനോട്ടക്കാർ അപ്പോൾ ഫറവോയെ സമീപിച്ച് ഇങ്ങനെ പരാതിപ്പെട്ടു, പ്രഭോ, അങ്ങയുടെ ദാസന്മാരോട് എന്താണ് ഈ ചെയ്യുന്നത്? ഇഷ്ടിക നിർമ്മിക്കാൻ ആവശ്യമായ വൈക്കോൽ തരാതെയാണ് അതുണ്ടാക്കാൻ ആവശ്യപ്പെടുന്നത്. കാർക്കശ്യത്തോടെയാണ് ഞങ്ങളോട് അങ്ങയുടെ കാര്യസ്ഥന്മാർ പെരുമാറുന്നത്. ജോലിസ്ഥലങ്ങളിൽ ജനമേൽക്കുന്ന പ്രഹരത്തിനും പീഡനത്തിനും കയ്യും കണക്കുമില്ല. അങ്ങ് ഞങ്ങളോട് കനിവുണ്ടാകണം. പക്ഷേ ഫറവോയുടെ പ്രതികരണം വളരെ ക്രൂരമായിരുന്നു. നിങ്ങൾ അലസരാണ്, അതുകൊണ്ടാണ് കർത്താവിന് ബലിയർപ്പിക്കാൻ സീനായിലേക്ക് പോകണമെന്നാവശ്യപ്പെട്ടത്. പോയി ജോലി ചെയ്യുവിൻ. നിങ്ങൾക്ക് വൈക്കോൽ തരണ്ടെന്ന് കൽപ്പിച്ചത് ഞാനാണ്. എന്നാൽ ഇഷ്ടികയുടെ എണ്ണം കുറയാൻ പാടില്ല, പോകൂ. വൈക്കോൽ നൽകാതെ അനുദിനമുണ്ടാക്കുന്ന ഇഷ്ടികയുടെ എണ്ണത്തിൽ കുറവ് വരാൻ പാടില്ല എന്ന് കേട്ടപ്പോൾ ഇസ്രായേൽക്കാരായ മേലാളന്മാർ ധർമ്മസങ്കടത്തിലായി. ജനപ്രതിനിധികൾ മോശയുടെയും അഹ്റോന്റെയും പക്കൽ ചെന്ന് പരാതിപ്പെട്ടു, മോസസ്, ഈ ജനത്തെ വധിക്കാൻ നിങ്ങൾ ഫറവോയുടെ കാര്യസ്ഥന്മാരുടെ കയ്യിൽ വാളുകൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ വരവിന് ശേഷമാണ് ജനത്തിനുമേലുള്ള പീഡനങ്ങൾ ഇത്രയേറെ വർദ്ധിച്ചത്. ഇനി എന്തു ചെയ്യാൻ? നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് കർത്താവ് തന്നെ നിങ്ങളെ വിധിക്കട്ടെ. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്തിനാണ് ഈ ജനത്തോട് ഇത്ര ക്രൂരമായി പെരുമാറിയത്? എന്തിനാണ് എന്നെ അങ്ങ് ഇങ്ങോട്ട് അയച്ചത്? അങ്ങയുടെ നാമത്തിൽ ഞാൻ ഫറവോയോട് സംസാരിക്കാൻ തുടങ്ങിയതു മുതൽ ഫറവോ ഈ ജനത്തെ കഷ്ടപ്പെടുത്തുകയാണ്. ഇനി എനിക്കാവില്ല, അങ്ങ് തന്നെ ഈ ജനത്തെ മോചിപ്പിക്കണമേ. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, മോസസ്, ഫറവോയോട് ഞാൻ എന്തു ചെയ്യുമെന്ന് ഉടനെ നീ കാണും. എന്റെ കരം അവനെതിരെ ഞാൻ ഉയർത്തും. ജനത്തെ വിട്ടയക്കാൻ ഫറവോ നിർബന്ധിതനായിത്തീരും. ദൈവം വീണ്ടും മോശയോട് സംസാരിച്ചു, ഞാൻ കർത്താവാണ്. അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷപ്പെട്ട സർവശക്തനായ ദൈവമാണ് ഞാൻ. പരദേശികളായ അവർ പാർത്തിരുന്ന കാനാൻ ദേശം ഈ ജനത്തിന് നൽകുമെന്ന് ഞാൻ അവരുമായി ഉടമ്പടി ചെയ്തിരിക്കുന്നു. ഈജിപ്റ്റുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ദീനരോദനം ഞാൻ ശ്രവിച്ചിരിക്കുന്നു. എന്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുന്നു. ആകയാൽ മോസസ്, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്റ്റുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്വത്തിൽ നിന്നും നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. കൈയുയർത്തി ഈജിപ്റ്റിനെ കഠിനമായി ശിക്ഷിച്ച് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും. നിങ്ങളുടെ ദൈവമായിരിക്കും ഞാൻ. ഈജിപ്റ്റുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് ദൈവമായ കർത്താവെന്ന് നിങ്ങൾ അറിയും. അബ്രാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ആനയിക്കും. ഞാൻ കർത്താവാണ്.
കൈയുയർത്തി ശിക്ഷിക്കും ഫറവോയെ ഞാൻ, കഠിനമായി ശാസിക്കും ഈജിപ്തു ദേശത്തെ. കാരണം കേട്ടു ഞാൻ രോദനം, ഇസ്രായേൽ ജനത്തിൻ ദീനരോദനം. കാരണം കേട്ടു ഞാൻ രോദനം, ഇസ്രായേൽ ജനത്തിൻ ദീനരോദനം.
ദൈവത്തിന്റെ വിളി ശ്രവിച്ചവർ ക്ലേശങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ലക്ഷ്യനിർവഹണത്തിൽ ക്ലേശങ്ങളുണ്ടാകുമ്പോൾ വിളി കേട്ടവൻ പിന്മാറുന്നു. എന്നാൽ ദൈവം പിന്മാറുന്നില്ല, അവിടുന്ന് മനുഷ്യനെ തുണയ്ക്കുന്നു. ഫറവോയ്ക്കും ഈജിപ്റ്റിനുമെതിരെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് മോശയെ മുന്നോട്ട് നയിക്കുന്നത് അടുത്ത പ്രക്ഷേപണത്തിൽ. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനു മരിയ റോസ്, രമേഷ് മുരളി, ഗാഗുൽ ജോസഫ് എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം.
നവജീവനിൽ ശാന്തിയിൽ സ്നേഹത്തിൻ പുറപ്പാട്.
വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയാണിത്. പുറപ്പാട് ഗ്രന്ഥത്തിന്റെ പഠനം അടുത്തയാഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയത്ത് വീണ്ടും ശ്രവിക്കാം.